ഞാൻ രാജേഷ് മുരളീധരൻ. സ്കൂൾ അഗൈൻ എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന മറ്റ് സംസ്ഥാന തൊഴിലാളികളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാന തൊഴിലാളികളിൽ നിന്നിപ്പോൾ കേരളത്തിൽ ആരും അവരെ വിളിക്കാറില്ല. അവർ വിളിക്കുന്നത് അതിഥി തൊഴിലാളികളിൽ നിന്നാണ്. അതെന്തോ ഓമന പേരിട്ട് വിളിക്കുന്നത് പോലെയൊക്കെയാണ്, അവരോട് വലിയ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത് പോലെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയാണോ? അവരെ കേരളത്തിലെ ജനത്തെ എത്ര അവജ്ഞയോടുകൂടിയാണ് കാണുന്നത്, അവരെ എത്രമാത്രം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മലയാളികളുടെ ഇടയിലുള്ള കാപട്യം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഭയങ്കരമായിട്ട് കാപട്യം നിറഞ്ഞ മനുഷ്യരാണ് എനിക്ക് തോന്നാറുണ്ട് ഈ അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും. കാരണം മലയാളികൾ ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരിലൊരു നല്ല ശതമാനം ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ആൾക്കാർ തന്നെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഒന്നെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ തന്നെ ജീവിക്കുന്നവരാണ്. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് അധികം കേൾക്കുന്നൊന്നുമില്ല, കൂടി വന്ന ഒരു 1000 പേരൊക്കെയാണ് ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നത്. അവരിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ എത്ര പേരെ അതിഥി തൊഴിലാളികളിൽ നിന്ന് മറ്റ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തോ ഉള്ളവരെ വിളിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരിക്കലും വിളിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അവരെ ഒന്നെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യക്കാരെന്ന് വിളിക്കും, അല്ലെങ്കിൽ കേരളീയൻ അല്ലെങ്കിൽ മലയാളി എന്ന് വിളിക്കുമായിരിക്കും. അല്ലാതെ നമ്മളെ അതിഥി തൊഴിലാളി എന്നൊന്നും വിളിച്ച് ആരും അഭിസംബോധന ചെയ്തിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ. ഇനി കേരളത്തിലെ തന്നെ കാര്യം എടുക്കുക, ഇപ്പോൾ എത്രയോ IISകാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, അവരെ നമ്മൾ അതിഥി തൊഴിലാളി എന്ന് വിളിക്കുക. പോട്ടെ, കേരളത്തിലെ IT കമ്പനികളിൽ നല്ലൊരു ശതമാനം, ഇപ്പോൾ ടെക്നോ പാർക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20% ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരെ ഒന്നും ആരും അതിഥി തൊഴിലാളികളെന്ന് വിളിക്കാറില്ല. ഇനി അതും പോട്ടെ, വർഷങ്ങളോളമായിട്ട് എറണാകുളം സിറ്റിയിൽ ജീവിക്കുന്ന ഒരുപാട് ഗുജറാത്തി ആളുകളുണ്ട്. അവരെ എത്ര റെസ്പെക്റ്റോടു കൂടിയാണ് മലയാളികൾ കാണുന്നത്, അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് അവരെ കാണാൻ പറ്റുള്ളൂ. കാരണം അവർ വളരെ റിച്ചായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ബിസിനസ്സുകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ് അവർ. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ഈ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്നത്. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ മാരി ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന, ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവുള്ള, എനിക്കറിയില്ല, അവരിൽ വിദ്യാഭ്യാസം ഉള്ളവരും എനിക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളോടാണ് കേരളത്തിലെ ആളുകളുടെ വിവേചനം. അപ്പോൾ അവരെ നമ്മൾ അതിഥി തൊഴിലാളികളിൽ നിന്ന് വിളിക്കും. അവരെ കേരളത്തിൻ്റെ മുഖ്യധാരകളിൽ ഒരു കാര്യത്തിലും നമ്മൾ ഉൾപ്പെടുത്താറില്ല. പോട്ടെ, അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, ആരെയൊക്കെ ഉൾപ്പെടുത്തണം, എന്ത് എവിടെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. പക്ഷേ അവരെ ഉപദ്രവിക്കാതിരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം ക്രൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാനക്കാർ ചെയ്യുന്നത് തുലവും തുച്ഛമായിരിക്കും കമ്പാരിറ്റീവ്ലി. അതായത് കേരളത്തിൻ്റെ ഏകദേശം ഒരു 10% അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാനുപാതികമായിട്ട് കേരളത്തിലെ ക്രൈം റേറ്റ് അവർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അവരിൽ മിക്ക ആളുകളും കേരളത്തിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നു, അവരും ഇന്ത്യയുടെ ഭാഗമാണ്. അതായത് നമ്മൾ പൂനെയിലോ ബാംഗ്ലൂരോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയി ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. അത് അവരുടെ കൂടെ ലാൻഡാണ്. കേരളം മലയാളികൾക്ക് മാത്രം തീരെഴുതി കിട്ടിയിരിക്കുന്ന സ്ഥലമൊന്നുമല്ലല്ലോ, ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡാണ്. അവർ വിസയും പാസ്പോർട്ട് എടുത്തിട്ടൊന്നുമല്ല കേരളത്തിലേക്ക് വരുന്നത്. അതിനിപ്പോൾ കേരള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും പെർമിഷനൊന്നും ആവശ്യമില്ല അവർക്ക് കേരളത്തിൽ വരാനോ ജോലി ചെയ്യാനോ. അറ്റ്ലീസ്റ്റ് ആസ് ഫർ ആസ് ഐ നോ ഇങ്ങനെയൊരു മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. അവർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള അനുമതി ആസ് ആൻ ഇന്ത്യൻ പൗരനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളവരെ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ എന്തോ ദയാദാക്ഷിണ്യത്തിൽ ജീവിച്ചു പോകുന്ന കുറച്ച് മനുഷ്യർ. അപ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു ആധുനിക കാലത്തെ അടിമത്ത വ്യവസ്ഥതയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടാണ്. അതായത് അവരെ ചീത്ത പറയാം, അവരെ ഉപദ്രവിക്കാം. ഇനി ഏതെങ്കിലും ഒരു ക്രൈം ഒറ്റപ്പെട്ടതായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പൊതുവായിട്ട് അധിക്ഷേപിക്കാം. ഏത് സമയത്തും അവരുടെ അടുത്ത് പോയി റെയ്ഡ് ചെയ്ത് അവരെ ഉപദ്രവിക്കാം. അപ്പോൾ അത്തരത്തിൽ വളരെയധികം വിവേചനം നേരിടുന്ന മനുഷ്യരാണ് മലയാളികൾ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മലയാളികൾ കേരളത്തിൽ നിന്ന് പലായനം ചെയ്തെന്ന് പറയുന്നില്ല, ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും മറ്റാവശ്യത്തിനായിട്ട് കേരളത്തിൽ പുറത്തേക്ക് പോകുന്നവരുടെ ശതമാനം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരുന്ന മറ്റ് സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ കേരളത്തിലെ ഒരു യങ്സ്റ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭൂരിഭാഗം ആളുകളും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോ ആണ്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ചെല്ലുമ്പോൾ ബഹുമാനം കിട്ടണം, അല്ലെങ്കിൽ അവരെ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ഇങ്ങനെ തിരിച്ചുപോയതും കാണിക്കരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ വിചാരിച്ചാൽ ഉത്തരവൊന്നും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. അതായത് ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും എന്താ പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസൊക്കെ എങ്ങനെയാണ് ഈ ജോലി വച്ചിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മതി. ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ബറാക് ഒബാമയുടെ മകള് അത് കുറച്ച് വാർത്ത ഏതാണ്, കുറച്ച് പേരെങ്കിലും ഈ വാർത്ത കണ്ടിരുന്നിരിക്കും. അതായത് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അവരുടെ മകൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നു. അവർ പുള്ളി അവിടെ വളരെ പ്രൗഡായിട്ട് അവിടെ ചെന്ന് മോളെ അവിടെ കാണാൻ പോകുന്നതും അവർ ആ കുട്ടിയും എത്ര പ്രൗഡായിരുന്നു എന്നൊന്ന് ആലോചിച്ചു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷേ ആ ഒരു കാര്യം ഇന്ത്യയിൽ സദ്യയാണ്. അതായത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ പോകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. മുഖ്യമന്ത്രി പോട്ടെ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകനോ മകളോ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ പോകാൻ തയ്യാറാവോ? ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ കേരളത്തിലെ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അവർ ഈ പേരൻസിൻ്റെ പൈസ കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് മനുഷ്യർ. അതായത് ഒരു ഒരു കോളേജ് കാലം വരെ അവർ ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷേ അതിന് ശേഷവും അല്ലെങ്കിൽ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ കൊണ്ട് ജീവിക്കാം എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം. അതായത് അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവരുടെ പേരൻസിൻ്റെ സ്റ്റാറ്റസ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പേരൻസ് തിരിച്ചും മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന ജോലി എന്താണ് എന്നുള്ളത് അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യരുള്ള നാടാണ് നമ്മളുടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ മാറി. അപ്പോൾ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന ജോലി വെച്ചിട്ട് ഒരാളുടെ സ്റ്റാറ്റസിനെ നിർവചിക്കുകയും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും അവരെ പക്ഷപാതപരമായി കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ലോകത്ത് നമ്മൾ വളരെ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന എന്താണ്, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഭൗതിക നിലവാരമുള്ളൊരു സംസ്ഥാനമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണ് എന്നൊക്കെ നമ്മൾ സ്വയം മേനി നിൽക്കുമ്പോൾ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ജീവിച്ചിട്ടുള്ള ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈവൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെ താമസിച്ചിട്ടുള്ളവർക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ കേരളത്തിലുള്ളതുപോലെ തന്നെ നല്ലവരും ചീത്തപരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരും മോശം വിദ്യാഭ്യാസമുള്ളവരും ഉണ്ടാവും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് പലതരം ജോലികൾ ചെയ്യുന്നവരുണ്ടാവും, സാമ്പത്തിക നിലവാരത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന കേരളത്തിൽ എന്തൊക്കെ അവൈലബിളാണോ അത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും അവൈലബിളാണ്. മാത്രമല്ല അതിനേക്കാൾ ബെറ്ററായിട്ട് അവൈലബിളായിട്ടുള്ള സ്ഥലങ്ങളും ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ മേനി നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ അവകാശപ്പെടാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ സ്വയം എല്ലാ നാട്ടുകാരും അവരവർക്ക് അവരവരുടെ നാട് മികച്ചതാണെന്ന് സ്വാഭാവികമായിട്ടും തോന്നും. അപ്പോൾ അങ്ങനെയൊന്ന് മാത്രമായിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ഇന്നത്തെ പുതിയ സമൂഹത്തിൽ ഇന്നത്തെ വലിയ സമൂഹത്തിൽ ജീവിക്കാനേ സാധ്യമല്ല. അപ്പോൾ ഞാൻ പലരെയും കേരളത്തിൽ നിന്ന് പുറത്ത് വരുന്ന ആളുകളെ കാണുമ്പോൾ അവർ ഇതേ കാഴ്ചപ്പാടുകൾ തന്നെ പുറത്ത് വരുമ്പോഴും കാണിക്കുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നിരിക്കും, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു പൊട്ടക്കുളത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളിലുണ്ടാവുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തു നിന്ന് തിരുത്തേണ്ടതല്ല, കേരളത്തിനകത്ത് വെച്ച് തന്നെ തിരുത്തേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ ആളുകൾ വെളിയിൽ പോകുന്നത് അതും തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കേരളത്തിന് വെളിയിൽ പോയി ആളുകൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒട്ടും തെറ്റല്ല. ഇനിയിപ്പോൾ കേരളം ആസ് എ സ്റ്റേറ്റ് അവരുടെ എക്കണോമി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് തൊഴിൽ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളും ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ബേസിക് കാര്യങ്ങളിൽ കറക്ഷൻ വരുത്താതെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊരു മാറ്റം സാധ്യമാണെന്ന്. കാരണം നമ്മളുടെ പ്രോബ്ലം വളരെ ഫണ്ടമെൻ്റലാണ്, നമ്മളുടെ ചിന്താഗതികളാണ് പ്രശ്നം. അപ്പോൾ നമ്മളുടെ വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴേ തന്നെ മികച്ചതാണ് എന്നുള്ള നമ്മളുടെ ചിന്താഗതി മാറ്റി മറ്റുള്ളവരെ നമ്മൾ കാണുന്ന മനോഭാവത്തിൽ മാറ്റം വരുത്തി മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മളുടെ ഈ കാഴ്ചപ്പാടുകൾ, അതായത് ഈ അഴിമതി ചെയ്യാനും അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അഴിമതി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ മറ്റ് തലമുറയിലേക്ക് ഈ സ്വത്ത് കൈമാറ്റം ചെയ്യാനും അവരുടെ മക്കൾക്ക് വേണ്ടിയൊക്കെയാണ്. മിക്കവാറും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അഴിമതിയോ അല്ലെങ്കിൽ ശരിക്കും അഴിമതി എന്ന് പറയുന്നത് ഒരു മോഷണം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മോഷണത്തിന് ഇവർ മുതിരുന്നത് അവരുടെ മക്കൾക്കോ, അല്ലെങ്കിൽ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സും രണ്ട് വയസ്സുള്ളവരൊന്നും അല്ല, 40 വയസ്സോ 50 വയസ്സോ ഉള്ള വരെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി വാങ്ങുന്നത്. അവരുടെ 2-ാം കല്യാണവും 3-ാം കല്യാണവും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുന്ന 70-80 വയസ്സുള്ള രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രധാനമായിട്ടും മാറേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം ഈ അതിഥി തൊഴിലാളികളെ പറ്റിയാണ്. അപ്പോൾ അവർ കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികളായിട്ടല്ല, അവർ ഇന്ത്യൻ പൗരനായിട്ടാണ്. അവർക്ക് ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം, അവരുടെ കൂടി ലാൻഡാണ് അത്. അവരവർക്ക് ഇഷ്ടമുള്ളടത്ത് വന്ന് താമസിക്കുന്നു, അവിടെ ചിലപ്പോൾ അവിടെ വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ അവരവിടെ താമസിക്കുന്നു, അവരവിടെ ജോലി ചെയ്യുന്നു. ഇനി അവിടെ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അതിഥി തൊഴിലാളികളായിട്ടല്ല പരിഗണിക്കേണ്ടത്, അവരൊരു ഇന്ത്യൻ സിറ്റിസണായിട്ട് പരിഗണിക്കുന്നു. അവർ ചെയ്ത കുറ്റത്തിന് ഒരു ഇന്ത്യൻ സിറ്റിസണിന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എന്താണോ അതനുസരിച്ചുള്ള നടപടികൾ എടുക്കാൻ പറ്റും. അല്ലാതെ അവരെ പൊതുവെ കൂട്ടത്തോടെ അപമാനിക്കുക, അല്ലെങ്കിൽ അവരെ കൂട്ടത്തോടെ വിമർശിക്കുക, അല്ലെങ്കിൽ അവരെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യുക, ഇതൊന്നും നമ്മളുടെ വികസനത്തിന് ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ആസെ സംസ്ഥാനമല്ല, ഓരോ വ്യക്തികളും നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തണം. അപ്പോൾ കേരളത്തിലെ ജനം എത്ര നാൾ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത വളരെ മികച്ച ജീവിത നിലവാരമുള്ള, ജീവിത നിലവാരം എന്ന് പറയുന്നത് സമ്പത്തല്ല, ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഉയർന്ന മൂല്യബോധമാണ്. അപ്പോൾ നമ്മളുടെ സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളത് വളരെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മളുടെ ആ തരത്തിലുള്ള ക്വാളിറ്റികളൊക്കെ വർദ്ധിപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ അതിനുള്ളൊരു സാധ്യത ഉണ്ടാവണം. അപ്പോൾ അതൊരു ഗവൺമെൻറ് തലത്തിലൊന്നും വരുന്നതല്ല. അപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം വിലയിരുത്തി, നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരാളെ പരിഹസിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ് അങ്ങനെ ചെയ്യരുത്, അത് നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളപ്പത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് വരില്ലേ, നമ്മുടെ മനസ്സിലത് രജിസ്റ്റർ ആവും, നമ്മളത് പിന്നീട് ഒരിക്കലും അയാളെ പരിഹസിക്കില്ല അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതാണ്. പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിലോ അത് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതോ വലിയ ജോലി മേടിക്കുന്നതോ വലിയ സമ്പന്നനാകുന്നതോ ഒന്നുമല്ല, മറ്റുള്ള സഹജീവികളോട് നമ്മൾ എത്രമാത്രം നന്നായി പെരുമാറുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് കഴിയുന്നവരായി മാറാനായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജീവിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് ഉള്ളത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ പറയുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജോലിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മറ്റു പല പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരെ വേർതിരിച്ച് കാണുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുമല്ലോ. ഇപ്പോൾ സ്പോട്ടിഫൈയിൽ ഫീഡ്ബാക്ക് തരാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ചൂസ് ടു ഗിവ് ഫീഡ്ബാക്ക് ഓൺ സ്പോട്ടിഫൈ. സോ അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ വീണ്ടും കേൾക്കുന്നത് വരെ നന്ദി, നമസ്കാരം.